നമസ്കാരം ശ്രീ രമേശ് പിഷാരടി, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ഓസ്ട്രേലിയയിലേക്ക് ആദ്യമായിട്ടാണ് രമേശ് പിഷാരടി വരുന്നതെന്ന് തോന്നുന്നു അല്ലേ?
അതെ.
എങ്ങനെയുണ്ട് ഓസ്ട്രേലിയ?
ഓസ്ട്രേലിയയിലോട്ട് വന്നിട്ട് ഞാൻ വന്നിട്ട് 2 ദിവസമേ ആയുള്ളൂ. ഓസ്ട്രേലിയ പൊതുവെ നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം നമ്മളിപ്പം ഷോകളുമായി ബന്ധപ്പെട്ട് മെയില് USA അതിനു മുമ്പ് UK പോകുമ്പോഴെല്ലാം വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളോട് സംസാരിക്കുമ്പം അവരിങ്ങനെ ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് എന്നാണ് ഏറ്റവും കൂടുതൽ വിദേശ മലയാളികൾ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ അതിനും മാത്രം രസമുള്ള എന്തോ ഇവിടെ ഉണ്ടായതുകൊണ്ടാണല്ലോ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. അപ്പം നല്ല രാജ്യം തന്നെ. പിന്നെ ഇവിടെ എനിക്ക് കാണാൻ കൊതിയുള്ള സാധനം കങ്കാരി എന്ന് പറയുന്ന ജീവിയാണ്. അതിന് ഓർമ്മത്തിന്റെ ജീവനുള്ളതിനെ ഇതുവരെ ഒറിജിനൽ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് അതിനൊന്ന് കാണുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. 95 നമ്മൾ നാട്ടിലിരുന്ന് ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയിലെ ടെലിഫോൺ മണിപോൾ എന്നുള്ള പാർട്ടി കേട്ട കാലം തൊട്ട് ഓസ്ട്രേലിയ കാണണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുക. അതിലും
എങ്ങനെയുണ്ടായിരുന്നു ആദ്യ സ്റ്റേജിലെ അനുഭവം?
ആദ്യ സ്റ്റേജ് വളരെ നല്ല ഷോ ആയിരുന്നു. കാരണം ഒരുപാട് ഷോ നമ്മൾ പോകുന്നതിൽ എപ്പോഴും ഈ ആദ്യത്തെ സ്റ്റേജിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്ക്, പിന്നെയാണിത് ട്രാക്ക് ആവുള്ളൂ. ഇതിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കൂടെ ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. ഉണ്ണിച്ചേട്ടനെ പോലെ ഒരു കാൽനൂറ്റാണ്ട് പിന്നിട്ട് പ്രകോദനായിട്ടുള്ള ഗായകൻ ജോത്സന, ഞാന്, ഞങ്ങളെല്ലാവരും നാട്ടിൽ ഒരുപാട് വേദികൾ ഒന്നിച്ച് ചെയ്തിട്ടുള്ളവരായതുകൊണ്ട് ഇവിടുത്തെ ഫസ്റ്റ് ഷോ തന്നെ നല്ല ഗംഭീര ഷോ ആയിരുന്നു.
പൊതുവിൽ വിദേശ യാത്രകൾ നടത്തുമ്പോഴത്തേക്ക് കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി അവതരിപ്പിക്കുക അല്ലെങ്കിൽ ചാനലിൽ പരിപാടി അവതരിപ്പിക്കുക അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിദേശ യാത്രകളിൽ കൂടുതൽ തമാശ അവതരിപ്പിക്കാൻ എളുപ്പമാണോ പാടാണോ? എന്താ രമേശ് തോന്നിയിട്ടുള്ളത്?
വിദേശം എളുപ്പമാണ്. അത് ഓരോ കലാകാരന്മാരെ സംബന്ധിച്ച് മാറി മറിഞ്ഞിരിക്കും. ഫ്രീക്വന്റ് ആയിട്ട് നാട്ടിലൊരു അമ്പലപരിപാടി കളിക്കുന്ന കാലത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് വിദേശം പാടായ വിദേശം നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ചെയ്തു തുടങ്ങുമ്പം നമുക്ക് വിദേശത്തിനുള്ള ഒരു ഓഡിറ്റോറിയങ്ങളിൽ വന്ന് ഇരുന്ന് കാണുന്ന ഒരു കൾച്ചർ വിദേശത്തുണ്ട്. നമുക്ക് അവിടെ നിന്നും കുറെ പേര് നിന്നും കുറെ പേര് ഇരുന്ന് മീറ്റിയും വഴക്കും പോലീസും വന്ന് അങ്ങനെയുള്ള ഒരു പരിപാടി ഒരു വിദേശ രാജ്യത്തില്ല. അത് മിഡിൽ ഈസ്റ്റില് കുറച്ച് നമ്മുടെ നാടിനേക്കാൾ അപ്ഡേറ്റ് ആണ്. മറ്റു രാജ്യങ്ങളിൽ ആൾക്കാർ വന്നിരിക്കുകയും അവര് കാണുകയും നമ്മള് സംസാരങ്ങളൊക്കെ ക്ഷമയോട് കേൾക്കുകയൊക്കെ ചെയ്യുന്നവർ തന്നെയാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ ആസ്വാദനം ഒരു പരിധിവരെ കൂടുതലാണ്. ഇവിടെ കുറച്ചുകൂടെ ജഡ്ജ്മെന്റ് ആണ് കൂടുതൽ. അപ്പൊ നമുക്ക് കൃത്യമായി ചെയ്താൽ നല്ല മാർക്ക് കിട്ടും.
ഒരു റിയാലിറ്റി ഷോ ആണോ ഇവിടെ വിദേശത്ത് അവതരിപ്പിക്കുമ്പോൾ?
അതെ, വിദേശത്തൊരു ഏത് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ഷോയും ഫ്രീ ആണ്. നമ്മുടെ നാട്ടിലെ ഇപ്പൊ എന്റെ പരിപാടി അല്ലെ, ഇനി ഏത് ആളുടെ പരിപാടി ആണെങ്കിലും ശരി, വലിയ അവാർഡിനേറ്റ് ആണെങ്കിൽ പോലും ശരി, ടിക്കറ്റ് വെച്ച് നടത്തിയ 10 രൂപ ടിക്കറ്റ് കൊടുത്തെടുത്ത് ഷോ കാണുന്ന പരിപാടി നിന്നിട്ട് 10 വർഷമായി. അപ്പൊ ഇവിടെ മാത്രമാണ് ഷോ ടിക്കറ്റ് എടുത്ത് വരുന്ന ആൾക്കാർ. അതിനെ സംബന്ധിച്ച് ഇതിന്റെ ഒരു മുതൽ നോക്കൂ. എപ്പോഴും എനിക്കിത് മുതലായോ എന്നൊരു ചിന്ത ഉണ്ട്. അത് മുതലാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവർക്ക് ആ മുതൽ കൊടുക്കേണ്ടത്.
രമേശ് പിഷാരടിയുടെ ഒരുപാട് വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് വിദേശ യാത്രകൾ യൂട്യൂബ് വഴി ലോകം മുഴുവൻ കാണുന്നുമുണ്ട്. വിദേശ യാത്രകൾ മറക്കാനാവാത്ത അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, പ്രത്യേകിച്ചും സ്റ്റേജിൽ?
ഓരോ രാജ്യത്തിലും അതാത് സ്ഥലങ്ങളിൽ ഇപ്പം ഈ ഒരു 6-7 വർഷമായിട്ടേ ഉള്ളൂ തോന്നുന്നു. സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മലയാളം ചാനലുകൾ കിട്ടി തുടങ്ങിയിട്ട് വർഷങ്ങൾ മുമ്പ് നമ്മളവിടെ EK നായനാരും KK രണാകരനും എല്ലാം ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്കിറ്റ് കളിച്ചു. അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സംഭവവികാസങ്ങളൊക്കെ വെച്ച് ഞങ്ങളെ വിദ്യാർത്ഥി സ്കിറ്റ് കളിച്ച് കഴിഞ്ഞാൽ ഷോ കഴിഞ്ഞപ്പം കുറച്ചുപേര് വന്നിട്ടുള്ളത് നിങ്ങളുടെ ബാക്കിയുള്ള പരിപാടിയും നന്നായിരുന്നു, നിങ്ങൾ തുടക്കത്തിൽ കുറച്ചൊരു അപ്പൂപ്പന്മാരുടെ ഒരു നാടകം കളിച്ചില്ലേ, അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഏതാണ് KK രണാകരനെയും EK നായനാരെയൊക്കെ കണ്ടിട്ടാണ് ഈ സിംഗപ്പൂരിൽ വന്നിട്ട് അപ്പൂപ്പന്റെ നാടകം മനസ്സിലായില്ലെന്ന് പറഞ്ഞത്. അങ്ങനെ ഓരോടത്തും മിഡിൽ ഈസ്റ്റിലും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ.
ശരിക്കും ഇപ്പൊ ആ സ്ഥിതിയൊക്കെ മാറി തോന്നല്ലേ, കുറച്ചുകൂടി മലയാളം ചാനലുകൾ എല്ലായിടത്തും കിട്ടുന്ന സാഹചര്യത്തില്.
ചാനലല്ല, എനിക്ക് തോന്നുന്നത് മൊബൈലും നെറ്റും വന്നതാണ്. മൊബൈലും അതിലുള്ള അപ്ലിക്കേഷൻ വഴി കാണലും ഒക്കെയാണ് കൂടുതൽ. ചാനൽ കാണൽ വീട്ടിലിരുന്ന് കാണാൻ വിദേശ മലയാളിക്ക് സമയം കുറവാണ്. ഇവരുടെ കയ്യിലോട്ടും ഐപാഡുകളിലോട്ടും ഒക്കെ ഇത് വന്നതാണ്. കൂടുതലായിട്ട് ഇവർക്ക് സൗകര്യമുള്ളപ്പോ കാണാനുള്ള സൗകര്യം കിട്ടി. മറ്റേത് TV സൗകര്യത്തിന് നമ്മൾ അതിന്റെ മുന്നിലെത്തണം. ഇപ്പൊ നമ്മുടെ സൗകര്യത്തിന് TV നമ്മുടെ കയ്യിലെത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത.
എനിക്ക് തോന്നുന്നു പക്ഷേ ഇത് നിങ്ങളെപ്പോലുള്ള പ്രത്യേകിച്ചും ഹാസ്യം അവതരിപ്പിക്കുന്ന താരങ്ങൾക്ക് ഇതൊരു വലിയ വെല്ലുവിളിയല്ലേ? എനിക്ക് തോന്നുന്നത് ഒരു പരിപാടിയിൽ രമേശ് പിഷാരോട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ദേവി ചെയ്ത് തുടക്കത്തിൽ പറയുന്നു, ദേവി ചെയ്ത് ഈ പരിപാടി എടുത്ത് യൂട്യൂബിൽ ഇട്ടേക്കാതെ ഞാൻ അവസാന സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ എല്ലാവരും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കൊരു ഭയങ്കര വെല്ലുവിളിയല്ലേ ഇത്?
അത് നിങ്ങൾ യൂട്യൂബിലൂടെ ആയിരിക്കും കണ്ടത് ഞാൻ ഈ പറഞ്ഞത്.
തീർച്ചയായും.
അപ്പം അത് പറഞ്ഞിട്ട് പോലും ആൾക്കാർ ഇത് നിർത്തുന്നില്ല. നമ്മുടെ ഒരു സംസ്കാരം അങ്ങനെയായിപ്പോയി. അതായത് ഒരു നല്ല സദ്യ വെച്ചാൽ പണ്ട് ഗണപതിക്ക് കൊടുക്കുമായിരുന്നു, ഇന്ന് അതിന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് നമ്മൾ പോലും ഇടുന്നുള്ളൂ. അപ്പോ ഇത് കണ്ടാ പോരെ മറ്റുള്ളവരെ കാണിക്കുക എന്ന് പറയുന്നതും കൂടെ ഒരു സംസ്കാരമായി മാറി. എന്ത് കോമഡി, നമ്മൾ എന്തോ ഉണ്ടാക്കിക്കോട്ടെ, കോമഡി ഒരു സിംഗിൾ യൂസ് ആണ്, ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്. കുടിച്ച് ഒരു ഗ്ലാസ് കുടിച്ച് നമ്മളിത് കളഞ്ഞേക്കണം. അപ്പം കോമഡിയുടെ പ്രശ്നം, നമ്മളൊരു കോമഡി ഉണ്ടാക്കുന്നു, ഇത് യൂട്യൂബിൽ ഇതിനെ കാണുന്നു, ഇതൊരു വെല്ലുവിളി തന്നെയാണ്. പിന്നെ വെല്ലുവിളി ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ പുതിയതുണ്ടാക്കും, നല്ലതുണ്ടാക്കും എന്നുള്ളതേ ഉള്ളൂ. ഷൂട്ട് ചെയ്യരുത്, കിട്ടരുത് എന്ന് ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിലെ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന താരം രമേശ് പിഷാരടി, എങ്ങനെയാണ് കോമഡി ഉണ്ടാക്കിയെടുക്കുന്നത്?
കോമഡി ഉണ്ടാക്കിയെടുക്കൽ എന്ന് പറയുന്നത് നമ്മള് എല്ലാത്തിന്റെയും രണ്ടു വശം ചിന്തിച്ചാൽ ഒരു വശം ഹ്യൂമറാണ്. എന്ത് കാര്യത്തിന്റെ എന്ത് നമുക്ക് മറിച്ചും വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യത്തിന് സിമ്പിളായിട്ടും സിമ്പിളായിട്ടുള്ള കാര്യത്തിന് ഗൗരവമായിട്ടും ചിന്തിച്ചാൽ ഹ്യൂമറാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ചിരിപ്പിക്കാൻ എളുപ്പമാണ്, നമ്മൾ മണ്ടത്തരം പറഞ്ഞാൽ മതി. തുടർച്ചയായി ഒരു 10 മണ്ടത്തരം പറഞ്ഞാൽ 10 പ്രാവശ്യം ആൾക്കാർ ചിരിച്ചിട്ട് അവൻ നല്ല മണ്ടനാണെന്ന് പറയും. നമ്മൾ പറയുന്ന തമാശയിൽ ഒരു ബുദ്ധിയുടെ അംശമുണ്ടെങ്കിൽ മാത്രമേ ഇവൻ നല്ല തമാശക്കാരനാണെന്ന് പറയൂ. അപ്പൊ അതുകൊണ്ട് ഇതുണ്ടാക്കുക, അല്ലെങ്കിൽ ഗൗരവമുള്ള കാര്യങ്ങൾ കൊണ്ട് ഹാസ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നതിലാണ് നമുക്കൊരു ഇത്തിരി ശ്രമം വേണ്ടത്. അത് നമ്മൾ ശക്തമായി, നമുക്ക് ഓരോ കാര്യം കാണുമ്പോൾ അതിങ്ങനെ തോന്നും, ഇന്നത് ഇന്നത് പറഞ്ഞു ഇന്നതാണല്ലോ, അല്ലെങ്കിൽ ഇന്ന ഇന്നാണല്ലോ, പെട്ടെന്ന് 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 തോന്നും. അത് ഒരു ഇമ്പോൺ ആയിട്ട് മറച്ച് ചിന്തിക്കുന്ന ഒരു ശീലം ഉള്ളത് കൊണ്ട് കിട്ടുന്നതാണ്.
എന്തായാലും രമേശിനെ കുറിച്ച് അന്വേഷിക്കട്ടെ, രമേശ് പിഷാരടി എന്ന വ്യക്തി എങ്ങനെയാണ് ഇത്തരം ഒരു ഹാസ്യ താരം അല്ലെങ്കിൽ സ്റ്റേജിൽ ഹാസ്യം അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്?
എന്റെ പ്രായമാണ് കേരളത്തിലെ മിമിക്രിക്ക്. അപ്പം മിമിക്രി നമ്മുടെ ഒപ്പം വളരുന്ന ഒരു കലയായിരുന്നു.
എത്രയാ പ്രായം? ഞാൻ പെണ്ണുങ്ങളോടല്ല പ്രായം ചോദിച്ചിരിക്കുന്നത്, പെണ്ണുങ്ങളോട് പ്രായം ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത്.
പക്ഷേ പെണ്ണുങ്ങളോട് പ്രായം ചോദിക്കാൻ പാടില്ല, പക്ഷേ ഇത് കേൾക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന സ്ത്രീകൾ.
രമേശ് പിഷാരടി വിവാഹിതനാണോ?
ഞാൻ വിവാഹിതനാണ്.
പിന്നെന്താ പ്രശ്നം?
അതെ, എന്നാലും വെറുതെ അവരുടെ മനസ്സുകൊണ്ടിരിക്കില്ല, അവര് വെറുതെ ചെറുപ്പക്കാരനെ നടത്തിട്ടിരിക്കല്ലേ, എന്ത് കാര്യത്തിലാ?
ശരി, പ്രായം
എന്നോട് ഞാൻ കുറെ കാര്യങ്ങൾ ചോദിക്കും, അതിനെ കുറിച്ച് അഭിപ്രായം പറയണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ പ്രായം പറയണമെന്ന് പറഞ്ഞത് വലിയ അബിയെടുത്ത് കാണുന്നത് ഭയങ്കര കഷ്ടമായി.
ശരി, എന്നാ പ്രായം വേണ്ട, എന്തായാലും മിമിക്രിയെ കുറിച്ച് തന്നെ പറയും. മിമിക്രിയുടെ
പ്രായം മനസ്സിലായല്ലോ, നമ്മളൊക്കെ സമുദായക്കാർ തന്നെ പോട്ടെ, ഒരു 10-31 വയസ്സ് നോട്ടിക്കോ. അപ്പോ നമ്മുടെ മിമിക്രിയൊക്കെ അങ്ങനെ വന്നു, അങ്ങനെ മിമിക്രി സ്കൂളിൽ കാണിക്കുന്നു, ഞാൻ നടൻ സലീം കുമാറിന്റെ ട്രൂപ്പിൽ 99 ചേരുന്നു. അപ്പോ അതങ്ങനെ അങ്ങനെ ഞാൻ നോക്കുമ്പോ എനിക്ക് അന്നൊക്കെ ഈ കോമഡി പെർഫോം ചെയ്യുന്നതിനകത്ത് അന്ന് ഞാൻ അന്നും കുറച്ച് റിയൽ ആയിട്ടാണ് ഇത് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്, അത് അന്ന് ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ എഴുത്തിലേക്ക് തിരിഞ്ഞു, സ്ക്രിപ്റ്റിലേക്ക് തിരിഞ്ഞു. സ്ക്രിപ്റ്റ് എഴുത്തായിരുന്നു, കോമഡി നല്ലോണം എഴുതുമായിരുന്നു, ഞാൻ ഹ്യൂമർ സ്കിറ്റുകൾ എഴുതുമായിരുന്നു, ട്രൂപ്പിന് വേണ്ടിയിട്ട് എഴുതുമായിരുന്നു. അങ്ങനെ എഴുതി എഴുതിയാണ് ഒരു ദിവസം അറിയാതെ മുന്നണിയിലേക്ക് വന്നു. ട്രൂപ്പിൽ ഞാൻ വല്ല പെൺവേഷമൊക്കെ കെട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ആങ്കർ ചെയ്യുന്ന ഒരാളായിരുന്നു, കോമഡി പെർഫോം ചെയ്യുന്ന ആളായിരുന്നില്ല. ഇപ്പോഴും ഞാൻ നിന്ന് പറയും അല്ലെങ്കിൽ ചെയ്യുന്നല്ലാതെ ഞാൻ വല്ലാതെ അങ്ങ് ഒരു ഹ്യൂമർ നിന്ന് പെർഫോം ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തന്നെ ഇപ്പോഴും തോന്നാറില്ല. ഞാൻ ഓറലി പല നിരീക്ഷണങ്ങളും പറയുന്നു എന്നുള്ളതല്ലാതെ ഒരു ഹ്യൂമർ അങ്ങ് പെർഫോം ചെയ്ത് മറിക്കുന്ന അവസ്ഥ എനിക്കുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ല. അങ്ങനെ അങ്ങനെ കോമഡിയായി. പിന്നെ ഈ പ്രേക്ഷകൻ തരുന്നൊരു ലൈസൻസ് ഉണ്ട്, അത് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പം റിമി ടോമിക്ക് എന്തും പറയാൻ ഒരു ലൈസൻസ് പ്രേക്ഷകൻ കൊടുത്തിട്ടുണ്ട് സദസ്സിൽ. റിമിക്ക് അത് അങ്ങനെ പറയാം, ആൾക്കാർ ശരിക്കും കൈയടിക്കും. അല്ലെങ്കിൽ ഒരു പുതിയ പാട്ടുകാരിക്ക് മുടി സ്ട്രൈറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്, പക്ഷെ ദാസേട്ടൻ ഒന്ന് താടി ഡൈ ചെയ്തപ്പോ തന്നെ ആൾക്കാർ അയ്യോ എന്താ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും അളന്ന് കുറ്റിയടിച്ച് വെച്ച ഒരു ഏരിയ ഉണ്ട്, പ്രേക്ഷകൻ കൊടുക്കുന്ന ഒരു ലൈസൻസ് ഉണ്ട്. നമ്മൾ കാലങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു ലൈസൻസ് എടുത്തോണ്ടാണ് നിന്നൊരു കോമഡി പറയുമ്പോൾ ആൾക്കാർ കേൾക്കാനുള്ള മനസ്സ് വരുന്നത്. അങ്ങനെ 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 കോമഡിയിലെത്തി.
ഇതിനിടയ്ക്ക് സിനിമയിൽ ഒരു സിനിമയിൽ തുടക്കം തന്നെ നായകനായിട്ടാണ് അഭിനയിച്ചെന്ന് തോന്നുന്നല്ലേ?
അല്ല, ഞാൻ പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് ആദ്യം ചെയ്തത്, അതില് ജയസൂര്യ ആയിരുന്നു നായകൻ.
അതിനുശേഷം കപ്പൽ മുതലാളി ചെയ്തു.
കപ്പൽ മുതലാളി ചെയ്തു.
എന്താ കപ്പൽ മുതലാളി എന്നൊരു സിനിമ പ്രതീക്ഷിച്ച അത്ര ഒരു വിജയമൊന്നും ആയി എന്ന് പറയാൻ കഴിയില്ല, എന്താണ് അത് പിന്നീട് എന്താ തോന്നിയത് അതേക്കുറിച്ച് ഓർത്തപ്പോഴേ?
എനിക്ക് പിന്നീട് അതിനെ കുറിച്ച് ഓർത്തിട്ട് ഒന്നും തോന്നിയിട്ടില്ല. എന്നോട് പറയുന്ന എല്ലാവരും അത് എന്നെ വിഷമിക്കാൻ പ്രതീക്ഷിച്ച എത്ര വിജയം എന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊരു പ്രതീക്ഷ എത്രയോ ഉണ്ടായിരുന്നു, ആ പ്രതീക്ഷ എത്രയോ നമുക്കറിയില്ല.
ഞാനും
കുഴപ്പമില്ല, ഇത് നമുക്ക് പക്ഷെ ഇതിൽ വിഷമമില്ല. കാരണം സാറ്റലൈറ്റ് റേറ്റുകൾ കൊണ്ടും ഒന്ന് ഒരു 10 തിയേറ്റർ കളിച്ചത് കൊണ്ടും സാമ്പത്തികമായി വളരെ രക്ഷപ്പെട്ട പൈസ ഉണ്ടാക്കിയ സിനിമ തന്നെയാണ് കപ്പൽ മുതലാളി. അതിലെ ഒരു കേന്ദ്ര കഥാപാത്രമായിരുന്നു ഞാൻ, നായകൻ എന്ന് പറഞ്ഞാലും എനിക്ക് ചുറ്റുമുണ്ടായിരുന്ന മുകേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, സുരാജ് ഏട്ടൻ, സലീം ഏട്ടൻ, ഇവരെല്ലാം മറ്റു സിനിമകളിൽ നായകന്മാരാണ്. എത്രയോ സിനിമകളിൽ 200 സിനിമ കൂടെ ജഗതിഷേട്ടൻ നായകനാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നതിനകത്ത് ഞാനൊരു കേന്ദ്ര കഥാപാത്രമായിരുന്നു ആ കഥയിൽ എന്നുള്ളതേ ഉള്ളൂ. ഇന്നും അത് ടിവിയിലൂടെ കണ്ട് ഒരുപാട് പേര് പറയാറുണ്ട്, ആഹാ നല്ല പടമായിരുന്നല്ലോ, ടി വി കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്കും പല പടങ്ങൾ കാണുമ്പോഴും നല്ലതാണ് ഒപ്പന പരിപാടി ഇപ്പോഴും തോന്നാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം ഞാൻ എടുത്തതാണ്, അതിൽ യാതൊരു കുഴപ്പവുമില്ല.
എന്തായാലും
ഈ ഈ വേറൊരു കാര്യം, ഈ ഓസ്ട്രേലിയക്ക് സമൂലമായ നല്ല കാലമാണ്. കാരണം റേഡിയോ വന്നു, റേഡിയോ വന്നതിന്റെ പുറകെ പിഷാരടി വന്നു അല്ലേ.
അപ്പൊ ഇതിൽ ഏതാണ് മികച്ചതെന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത് അല്ലേ?
ഒന്നും നോക്കാനില്ല, കാരണം ഇതൊക്കെ ഒന്നിച്ചാണ് വരുന്നത്. നല്ല കാലവും കഷ്ടകാലവും ഒക്കെ കൂട്ടത്തോടെ വരുള്ളൂ. അപ്പൊ ഇത് നല്ല കാലം വന്നു കഴിഞ്ഞാൽ റേഡിയോ വന്നു, മലയാളികൾക്ക് അതിലൂടെ ഇനി ഒരുപാട് കാര്യങ്ങൾ കേൾക്കാം. മറ്റ് മാധ്യമങ്ങൾ അധികം ഇല്ലാത്തൊരു നാടെന്നുള്ള നിലയിൽ നല്ലത് കേൾക്കാം.
തീർച്ചയായും വളരെയധികം നന്ദി SBS മലയാളം റേഡിയോയുടെ ശ്രോതാക്കളോട് ഇത്രയും നേരവും സംസാരിച്ചതിന് ശ്രീ രമേശ് പിഷാരടി. എന്തായാലും താങ്കളുടെ ഷോയ്ക്ക് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. ഷോ വലിയൊരു വിജയമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
ഓക്കെ, ഒപ്പം ബിജു നമ്മുടെ നാട്ടിൽ വെച്ചുള്ള സൗഹൃദമാണ്. ഈ പുതിയ റേഡിയോയിലൂടെ നമ്മുടെ സൗഹൃദം ഒന്ന് പുതുക്കാൻ നമുക്ക് സാധിച്ചു. ഇങ്ങനെ നമുക്കൊന്ന് ഔപചാരികമായി, നമ്മൾ തമ്മിൽ എപ്പോഴും സൗഹൃദപരമായിട്ട് സംസാരിക്കാറ്, ഇതൊരു ഇത്തിരി ഔപചാരികമായി നമുക്കൊന്ന് സംസാരിക്കാൻ സാധിച്ചു. പുതിയ റേഡിയോ ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളാണ്, അതിനെയും വല്ലാതെ എല്ലാവരുടെയും ശ്രമങ്ങൾ കൊണ്ട് 24 മണിക്കൂറും കേൾക്കാവുന്ന നമ്മുടെ നാടിന്റെ ഒരു ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാൻ, അല്ലാതെ നാട്ടിലേക്ക് അതല്ല പറയുന്നത്. നിങ്ങളൊക്കെ പലരും ഇവിടുത്തെ പൗരന്മാരാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം എത്ര പാസ്പോർട്ടിലെ മാറ്റാൻ പറ്റുള്ളൂ, നമ്മുടെ മനസ്സിൽ അത് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ, നാടിന്റെ ഓർമ്മകൾ നിങ്ങളിൽ ഉണ്ടാക്കാൻ ഈ റേഡിയോയുടെ പുതിയ ഇതിന് കഴിയട്ടെ. അതിന് എന്റെയും എല്ലാവിധ ആശംസകളും തിരിച്ചു.